Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. In this, you are about to listen Brahma Sutram Commentary in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
വേദം പഠിച്ച് എന്നുള്ളതുകൊണ്ട് ബ്രാഹ്മണ്യം വരത്തില്ല, പിന്നെ എന്ത് ആകും? കഴുതയാകുന്നു. ഒരു മഹാബ്രാഹ്മണൻ തന്നെ പറഞ്ഞിരിക്കുന്നതാണ് ലാസ്റ്റം തന്നെ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ പല പലരും ഈ കാര്യം പറയുന്നു. ആചാര്യസ്വാമികളും പറയുന്നു, ആചാര്യസ്വാമി പറയുന്നു വാലും കരയില്ലാത്ത പശുക്കളെന്നാണ്. വേദം പഠിക്കുകയും അതിന്റെ താല്പര്യം മനസ്സിലാക്കാതെ ഇരിക്കുകയും ചെയ്യുന്നു. ശ്രോത്രിയൻ എന്ന് പറയുന്നതിന്റെ ശരിയായിട്ടുള്ള അർത്ഥം എന്ന് പറയുന്നത് വേദത്തിന്റെ കാരം കൂടി ഗ്രഹിച്ചവനെന്നാണ്. വേദ അധ്യയനം ചെയ്ത് ശരിക്കും ആത്മബോധം വന്നവന് അതിന്റെ പൂർണ്ണമായ അർത്ഥത്തിൽ ശ്രോത്രിയൻ എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ബ്രഹ്മനിഷ്ഠ. അപ്പൊ വേദമന്ത്രങ്ങൾ പഠിച്ചിരിക്കുന്നത് നല്ല, ജന്മത്തിൽ തന്നെ വേദങ്ങൾ പഠിക്കാൻ കഴിഞ്ഞ് അത് വിചാരം ചെയ്ത് അതിന്റെ ആശയത്തേക്ക് മനസ്സിലാക്കാൻ നമുക്ക് കഴിയുമെങ്കിൽ അത് ഭാഗ്യം തന്നെയാണ്. പക്ഷെ വേദം അധ്യയനം ചെയ്തുകൊണ്ട് മാത്രം ഒരാൾ ശ്രോത്രിയൻ ആകത്തില്ല. അങ്ങനെ വേദം അധ്യയനം ചെയ്യുകയും അർത്ഥം ഗ്രഹിക്കുകയും ഇരിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ അവരെ ശ്രോത്രിയൻ എന്നുള്ള വിളിക്കേണ്ട കഴുകയാണ്. അത് ഈ ആചാര്യന്മാർ പറയുന്നതാണ് എന്റെ അഭിപ്രായം. ഭാഗരസം യഥ വിജയനന്ദ സ്വാമിയൊക്കെ ഇത് പലയിടത്ത് ഉദ്ധരിക്കുന്നുണ്ട്. കവി കരണ്ടി ഇതെല്ലാം എന്താണോ കറിയുടെ രസം അറിയുന്നില്ല, പക്ഷെ അത് ഇപ്പോഴും അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കറി ഇളക്കാൻ ഉപയോഗിക്കുന്ന ദർവി എന്ന് പറയുന്ന കവിയാണ്. അത് നമ്മള് കറി വയ്ക്കുന്ന പാത്രത്തിനകത്ത് അത് ഇളക്കിക്കൊണ്ടിരിക്കും, പക്ഷെ അതിനൊരിക്കലും അതിന്റെ രസം മനസ്സിലാകത്തില്ല. ഉപ്പാണോ പുളിയാണോ മധുരമാണോ അതിന്റെ ടേസ്റ്റ് മനസ്സിലാകത്തില്ല. അതുപോലെയാണ് വേദം അധ്യയനം ചെയ്ത് അർത്ഥം മനസ്സിലാക്കാത്ത ബ്രാഹ്മണൻ എന്നാണ് എന്നും പറയുന്നത്. അവിടുത്തെ മഹാകഷ്ടമാണ് എന്ന് പറയുന്നുണ്ട്. അതിനെ ശ്രോത്രിയാണെന്ന് അങ്ങനെ വിളിക്കാൻ പറ്റും. താല്പര്യം മനസ്സിലാവണം. ഏതാ അധ്യയനം ചെയ്തിട്ട് ഈശ്വര തത്വത്തെ ഗ്രഹിച്ചാൽ അവന് ശ്രോത്രിയാണ്. ബ്രഹ്മനിഷ്ഠൻ എന്നതിന് ജ്ഞാനാഭ്യാസ നിഷ്ഠൻ എന്ന് വ്യാഖ്യാനിക്കാം. ജ്ഞാനാഭ്യാസം ചെയ്തുകൊണ്ടിരിക്കുന്നവനും ബ്രഹ്മനിഷ്ഠൻ എന്ന് പറയും. പറഞ്ഞത് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്. മുമുക്ഷുവിനി അദ്ദേഹത്തിൽ ജ്ഞാനി എന്നാണ് പറയുന്നത്. മുമുക്ഷുവും ശ്രവണാദി കാര്യങ്ങളിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അവനെ ജ്ഞാനി എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ബ്രഹ്മനിഷ്ഠൻ എന്ന് പറയുന്നത് ശ്രവണ മനന നിധ്യാസനങ്ങൾ ിച്ചുകൊണ്ടിരിക്കുന്നവനി ബ്രഹ്മനിഷ്ഠൻ എന്ന് പറയും. അപരോക്ഷമായ ജ്ഞാനം പ്രാപിച്ച് ആത്മാനുഭൂതിയിൽ തന്നെ ഇരിക്കുന്നവനി ബ്രഹ്മനിഷ്ഠൻ എന്ന് പറയും. ഗീതാഭാഷ്യത്തിലും പറ്റും ബ്രഹ്മനിഷ്ഠൻ എന്ന് പറയുന്ന ശബ്ദം വരുമ്പോൾ അവിടെ ഈ ശ്രവണാദി സാധനങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് ഇരിക്കുന്നവനെന്നുള്ള അർത്ഥത്തിൽ പലയിടത്ത് ബ്രഹ്മനിഷ്ഠൻ എന്നുള്ള ശബ്ദം പ്രയോഗിച്ചിട്ടുണ്ട്. ആ സന്ദർഭം അനുസരിച്ച് നമ്മൾ മനസ്സിലാക്കും. അതായത് അപരോക്ഷ അനുഭൂതിയിൽ ഇരിക്കുന്ന ജ്ഞാനി എന്നുള്ള അർത്ഥത്തിൽ മാത്രമല്ല ബ്രഹ്മനിഷ്ഠൻ എന്ന് പറയുന്ന ശബ്ദം. ആചാര്യൻ, ഗുരു, ഉപാധ്യായൻ എന്നീ ശബ്ദങ്ങൾക്ക് എന്താണ് മനസ്മൃതിയിൽ പറയുന്നത്? ആചാര്യൻ, ഉപാധ്യായൻ, ആചനോദിക ശാസ്ത്രാർത്ഥം, ആചാര്യൻ, ആചാര്യ ആചാര്യത്തേന കത്തിരി എന്ന് പറഞ്ഞ് മനസ്മൃതി ചെയ്യുന്നുണ്ട്. ആചാര്യൻ, ഉപാധ്യായൻ തുടങ്ങിയ ശബ്ദങ്ങളുടെ അർത്ഥ വ്യത്യാസം സ്വീകരിക്കുന്നുണ്ട്. മാത്രം അധ്യയനം ചെയ്യിപ്പിക്കുന്നതാണ് അവിടെ ഉപാധ്യായൻ എന്ന്. എല്ലാ വേദശാഖകളെയും ഗ്രഹിച്ച് അത് അധ്യയനം ചെയ്യിപ്പിക്കാൻ കഴിവുള്ളതാണ് ആചാര്യനെന്ന് ഞാൻ പറയുന്നു. ഇതെല്ലാം അതിന് ഗുരു എന്ന് പറയുന്ന ശബ്ദം വ്യത്യസ്തമായ അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. അടുത്തത് ആചാര്യൻ, ഉപാധ്യായൻ എന്ന് പറയുന്നത് വേദ അധ്യയനത്തെ സംബന്ധിച്ച് വരുന്ന ശബ്ദങ്ങളാണ്. അത് പിൽക്കാലത്ത് പഠിപ്പിക്കുന്ന എല്ലാവരിലും ആ ശബ്ദങ്ങൾ ഉപയോഗിക്കുന്നു, ഉപാധ്യായനെന്നും ആചാര്യനെന്നും. കാരണം അധ്യാപകൻ എന്നുള്ള അടുത്ത് ഉപാധ്യായൻ, ബഹുപാധ്യായൻ ബിരുദമായിട്ട് ഉപയോഗിക്കുന്നു. കൂടുതൽ ശാസ്ത്രം ഗ്രഹിച്ചിട്ടുള്ളവരെന്നുള്ള അർത്ഥത്തിലാണ് ശ്രുതിയിൽ ആചാര്യവാൻ, ഗുരുഷു, വേദ എന്നൊക്കെ പറയുമ്പോൾ ആചാര്യൻ എന്ന് പറയുമ്പോൾ ആത്മനിഷ്ഠനായ ഗുരു എന്നുള്ള അർത്ഥത്തിലാണ്. കാരണം വേദം പഠിപ്പിക്കുന്നവരെന്നുള്ള അർത്ഥത്തിലാണ്. വേദം പഠിപ്പിക്കുന്നതിന് ആത്മനിഷ്ഠ വേണമെന്നില്ല. അയാൾ മറ്റൊരാളിൽ നിന്ന് കേട്ട് പഠിപ്പിക്കുന്നു, പഠിക്കുന്നു, അടുത്തയാളെ പഠിപ്പിക്കുന്നു. അതായത് ആത്മനിഷ്ഠയോ വേദത്തിന്റെ അർത്ഥം മനസ്സിലാക്കണമെന്നൊന്നും വേദം ഇങ്ങനെ കേട്ട് പഠിച്ച് ചൊല്ലി പഠിപ്പിക്കുന്ന പല ഉപാധ്യായന്മാരടുത്ത് ഞാൻ വേദത്തിന്റെ അർത്ഥങ്ങളെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്, സംശയങ്ങൾ. അവർക്കതൊന്നും അറിയിച്ചിട്ടില്ല. നമ്മളിങ്ങനെ കേട്ട് പറയുന്നു, തിരിച്ചും പറയുന്നു. ആ സ്വരം മാത്രമേ അറിയൂ, ശബ്ദം മാത്രമേ അറിയൂ. എന്താണ് അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ അറിയിച്ചു മരണം വരെ അറിയിക്കും. അതിങ്ങനെ ജീവിതകാലം മുഴുവൻ അറിയാതെങ്കിലും നിഷേധോർജ എന്നുള്ള മന്ത്രങ്ങൾ പറയുന്ന ആളുടെ അടുത്ത് എന്താണ് അവിടെ ആ മന്ത്രത്തിന്റെ അർത്ഥം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പറഞ്ഞിട്ടുള്ള വൈദികന്മാരെ ആരെയും തന്നെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പലയിടത്തും ചോദിച്ചിട്ടുണ്ട്, അവർക്കൊന്നും അതിന്റെ അർത്ഥം അറിയിക്കും. അറിയും അറിയും അറിയുന്നവരുണ്ടായിരിക്കാം, സാധാരണഗതിയും കണ്ടിട്ടില്ല. അപ്പൊ അവരെ ഉപാധ്യായന്മാരാണ്, ആചാര്യന്മാരാണ്, അങ്ങനെയുള്ളവരും പറയും. ശബ്ദം മാത്രം ഗ്രഹിക്കുന്നു, കഴുതാണ്. അങ്ങനെയുള്ളവരെ നമുക്ക് ഇവിടെ ആധ്യാത്മികമായ അർത്ഥത്തിൽ ആചാര്യൻ എന്ന് പറയാൻ പറ്റത്തില്ല. ആചാര്യൻ എന്ന് പറയുമ്പോൾ അവർ പറയുന്നത് ആത്മനിഷ്ഠൻ, ഇനി പറയുന്ന ബ്രഹ്മനിഷ്ഠൻ എന്നുള്ള ജ്ഞാനി, അങ്ങനെ ആത്മീയ മാർഗത്തിൽ പ്രവർത്തിക്കുന്നവൻ, ആ രീതിയിലുള്ള അർത്ഥത്തിലാണ് ഇവിടെ ആധ്യാത്മികമായ സന്ദർഭങ്ങൾ അത് പറയുന്നത്. ഭക്തൻ, നല്ലൊരു യോഗി, ആ രീതിയിലെല്ലാം നമുക്ക് ആചാര്യൻ ഗുരു എന്ന് പറയാം, അല്ലെങ്കിൽ ബ്രഹ്മനിഷ്ഠൻ എന്ന് പറയാം. അടുത്ത് ചോദിച്ചിരിക്കുന്നത്, ജ്ഞാനി ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാർക്കും മേലെയാണെന്ന് പറയാറുണ്ടല്ലോ, എന്നാൽ ജ്ഞാനികളായ സനകാദികൾക്കും ഗുരുവായി ബ്രഹ്മവും വിഷ്ണുവും ശിവനും പുരാണ ഇതിഹാസങ്ങളും പ്രത്യക്ഷപ്പെടുന്നുണ്ടല്ലോ. അവർ എങ്ങനെ ജ്ഞാനിയേക്കാൾ താഴെയാകും? അതായത് ജ്ഞാനി ശ്രേഷ്ഠൻ, ബ്രഹ്മാദികൾക്കും ഉപരി ഗുരു സാക്ഷാ പരം ബ്രഹ്മ എന്ന് പറയുന്നത് എന്തുകൊണ്ട്? തത്വജ്ഞാനി സംബന്ധിച്ചിടത്തോളം കൃതകൃത്യനായി കഴിഞ്ഞു, സർവോപാധികളും നശിച്ചു കഴിഞ്ഞു, ശരീരനാശത്തോടുകൂടി പിന്നീട് ആരംഭത്തിനനുസരിച്ചോ ഏതെങ്കിലും തരത്തിലോ പ്രവൃത്തി ശേഷിക്കുന്നു. ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാർക്ക് കൽപ്പാന്തം വരെ ഒരു ഡ്യൂട്ടി അവരെ ഏറ്റെടുത്തിരിക്കും, അത് ഈ കൽപ്പത്തിന്റെ അന്ത്യം വരെ ചെയ്യും. അവർ ജ്ഞാനികളാണ്, ജ്ഞാനികളാണെങ്കിലും അവർക്കും വീണ്ടും കർത്തവ്യങ്ങളുണ്ട്, സൃഷ്ടി സംഹാരാദികൾ അവർക്ക് ചെയ്യേണ്ടിയിരിക്കും. ആ ദൃഷ്ടിയിൽ, അതായത് തത്വജ്ഞാനത്തിന്റെ ദൃഷ്ടിയിൽ അവർ തമ്മിൽ വ്യത്യാസം, ഒരാൾ മേലെ ഒരാൾ താഴെയല്ല, ബാഹ്യമായ അവരുടെ വ്യവഹാരത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നതാണ്. ജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം പിന്നെ അങ്ങനെ ഒന്നുമില്ല, ഒന്നൊരു കർത്തവ്യം കൂടി, ശരീരനാശം വരെയുള്ളതേ ഉള്ളൂ. ശരീരനാശത്തോടുകൂടി പിന്നീട് ജന്മം, പിന്നീട് അടുത്ത കൽപ്പത്തിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യാനായിട്ട് അവശേഷിക്കുന്നു. മറ്റേ അങ്ങനെയല്ല, ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാർക്ക് ഈ കൽപ്പാന്തം വരെ ചെയ്യണം എന്ന് പറയും. ദേവതാഭാവത്തിൽ കാണുമ്പോൾ, ദേവതാരൂപത്തിൽ കാണുമ്പോൾ അവർക്ക് ഇങ്ങനെയുള്ള ഒരു കർത്തവ്യമുള്ളതായി പറയും. പരമാത്മഭാവത്തിലാണ് കാണുന്നതെങ്കിൽ അവിടെ പിന്നീട് അവര് അവിടെ ജ്ഞാനി ഈശ്വരൻ എന്നുള്ള ഭേദം അവിടെ ഇല്ല. അതുകൊണ്ട് ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരെയൊക്കെ ദേവതാരൂപത്തിലും പരമാത്മഭാവത്തിലും രണ്ടു തരത്തിലും വർണ്ണിക്കുന്നു. ആ ദേവതാഭാവത്തിൽ കാണുമ്പോൾ ആ ദേവതാരൂപത്തിലിരുന്നു കൊണ്ട് കൽപ്പാന്തം വരെയുള്ള പ്രവൃത്തികൾ ചെയ്യും. പരമാത്മഭാവത്തിൽ കണ്ടു കഴിഞ്ഞാൽ അവിടെ തത്വം ഞാനിന്നും ആ പരമാത്മാവും തമ്മിൽ വ്യത്യാസമില്ലെന്നാണോ ഏകത്വം പറയുന്നു. അതവിടെ വ്യത്യാസമൊന്നും ദേവതാഭാവത്തിലും ഇവിടെ ഞാനി എന്നുള്ള ഭാവത്തിലും കാണുകയാണെങ്കിൽ ഞാനി സുരേഷൻ എന്ന് പറയുന്നത് ഈ കൽപ്പത്തിൽ ഇനി ഞാനിക്ക് വേറെ ഡ്യൂട്ടിയൊന്നുമില്ല, മറ്റൊന്നും അവർക്ക് ഇനിയും ഡ്യൂട്ടിയുണ്ട്. അതുകൊണ്ട് ഞാനി ആ കേവല പരമാത്മ സ്വരൂപത്തിൽ തന്നെ ഇരിക്കും, അതുകൊണ്ട് സുരേഷനാണ് എന്ന് പറയും. അതുകൊണ്ട് അവർ അജ്ഞാനിയാണെന്നോ എന്നും അർത്ഥമില്ല. അവരുടെ പ്രാരംഭത്തിന്റെ വ്യത്യാസം അനുസരിച്ച് പറയുന്നതാണ്. ഉപാസനയിലൂടെ സത്യരൂപം പ്രാപിക്കുന്നു എന്ന് ശാസ്ത്രം, എന്നാൽ പരാഭക്തി ജ്ഞാനം തന്നെ എന്ന് പറയപ്പെടുന്നു. ഉപാസനയിൽ പരാഭക്തി നേടാൻ സാധ്യമല്ല എന്നാണോ? എന്താണ് ഭക്തി ഉപാസന എന്നുള്ള വ്യത്യാസം? ഉപാസന എന്ന് പറയുന്ന ശബ്ദത്തിന്റെ അർത്ഥം ധ്യാനം എന്നാണ്. ഭക്തി എന്ന് പറയുന്നത് ഭഗവാന് നിരന്തരമായി സ്മരിക്കുന്നതാണ്. ഭക്തി എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള ഉപാസനയാണ്, ധ്യാനം തന്നെയാണ് ഭക്തി എന്ന് പറയുന്നത്. ഈശ്വരനെ സ്മരിക്കുന്നു, അതുപോലെ ഈശ്വരനോടുള്ള പരമമായ പ്രേമം, അത് ഭക്തിയാണ്. പരമ പ്രേമസ്വരൂപനായ ഈശ്വരനോടുള്ള ആ പ്രേമഭാവം, അതും ധ്യാനമാണ്, അത് ഉപാസനയാണ്. പക്ഷേ സത്യലോകത്തെ പ്രാപിക്കുന്ന ഉപാസന എന്ന് പറയുന്നത് വൈദികമായ ഉപാസനകളാണ്. ഇനി സാധാരണ പറയുന്ന ഉപാസനകളല്ല, സാധാരണമായിട്ട് പ്രാണോപാസന ഉപനിഷത്തുകൾ പറയുന്നു, അത് സത്യലോകപ്രാപ്തിക്ക് കാരണമാണ് പറയുന്നത്. അതുപോലെ ചില ജ്ഞാന കർമ്മ സമുച്ചയങ്ങൾ വേദത്തിൽ പറയും, അപ്പൊ അതിന്റെ ഫലമായിട്ടാണ് സത്യലോകപ്രാപ്തിയെ കുറിച്ച് പറയുന്നത്. അതായത് നമ്മുടെ സാധാരണ ഈശ്വര ഭക്തിയുടെ സത്യരൂപപ്രാപ്തി എന്ന് പറയും, സത്യരൂപം അല്ലെങ്കിൽ ബ്രഹ്മലോകപ്രാപ്തി എന്ന് പറയും. പൗരാണികമായിട്ട് സാരൂപ്യം, സാരൂപ്യം, സായുജ്യം എന്നെല്ലാം പറയുന്ന പൗരാണികമായ സങ്കല്പം അനുസരിച്ചുള്ള അതും അല്ല ഇവിടെ പറയുന്ന ഈ ഇവിടെ പറയുന്ന ഈ പറയുന്ന സത്യലോകപ്രാപ്തി. പൗരാണികമായി പറയുന്ന എന്താണ്? ഈശ്വരനെ ദേവതാഭാവത്തിൽ ഉപാസിക്കുമ്പോൾ ആ അന്ത്യമായി ആ സാരോഗ്യ ലോകത്തിൽ എത്തിച്ചേരുക, അവിടുത്തെ ഐശ്വര്യങ്ങൾ ഉണ്ടാകുക, ഈശ്വരൻ്റെതായ രൂപങ്ങളെ പ്രാപിക്കുക, ഭുജാദികളോടുകൂടിയിരിക്കുക, അവസാനം സാധിക്കും ആ ഈശ്വരനോട് ഒന്നായി ചേരുക, ആ ദേവതാഭാവത്തോട് ഒന്നായി ചേരുക എന്ന് വരെ പറയുന്ന പൗരാണികമായ സങ്കല്പം, അത് വേറെയാണ് ഇവിടെ പറയുന്ന ബ്രഹ്മലോകപ്രാപ്തി എന്ന് പറയുന്ന വൈദികമായ ഏ യഥാമാം പ്രപദ്യന്തി താം തഥൈവ ഭജാമ്യ മമ പത്മാനുഭവന്തി മനുഷ്യ പാർത്ഥ സർവേശ. ഭഗവാൻ ഗിരി പറയുന്നുണ്ട്, ഒരാൾ ഏത് രീതിയിൽ തന്നെ ഭജിക്കുന്നു ഞാനവന് ആ രീതിയിൽ ഞാനവനെ സ്വീകരിക്കുന്നു എന്നാണ്. വൈദികമായ ഉപാസനകൾ പല വഴികളാണ്, വൈദികമായ ഉപാസനകൾ പ്രാണോപാസനയും മറ്റും ചെയ്തു കഴിഞ്ഞാൽ അയാൾ ബ്രഹ്മലോകത്തിൽ എത്തിച്ചേരും. ദേവത ഉപാസന ചെയ്യുന്നവർ ആ ദേവതയുടെ ലോകത്തെ പ്രാപിക്കുന്നു, ശിവലോകത്തിലോ വിഷ്ണു ലോകത്തിലോ എല്ലാം പ്രാപിക്കുന്നു, ആ ദേവത ആത്മഭാവത്തെ അയാൾ പ്രാപിക്കുന്നു പരമമായി. എന്നാൽ നിർഗുണ ബ്രഹ്മത്തെ ഉപാസിക്കുന്നവർ സർവ ഉപാധികളെയും തന്നെ അവർ കേവല ബ്രഹ്മസ്വരൂപിതമായി തീരുന്നു. അത് ഉപാസനയ്ക്കനുസരിച്ച് ഫലം. ഏ യഥാമാം പ്രപദ്യന്തി, ആരെല്ലാം ഏത് രീതിയിലൊക്കെ എന്നെ സമീപിക്കുന്നുണ്ടോ താം തഥൈവ ഭജാമ്യ, ഒരേ ഭഗവാൻ തന്നെയാണ് ഇതെല്ലാം ആയിരിക്കും. ബ്രഹ്മലോകമായിരിക്കുന്നതും ബ്രഹ്മമായിരിക്കുന്നതും ജീവനായിരിക്കുന്നതും വിഷ്ണുവായിരിക്കുന്നതും നിർഗുണ ബ്രഹ്മമായിരിക്കുന്നതും എല്ലാം ഒരു ഈശ്വരൻ തന്നെ. അപ്പൊ ഏത് രീതിയിൽ ഒരാൾ ഭജിക്കുന്നു ആ ഭജനയ്ക്ക് അനുസരിച്ച് ഞാൻ അവനെ സ്വീകരിക്കുന്നു എന്നാണ്. അതുകൊണ്ട് പറയുന്നു മമ വർദ്ധ അനുവർത്തന്തി മനുഷ്യ പാർത്ഥ സർവ സർവപ്രകാരത്തിനും സർവപ്രകാരത്തിന് എന്ന് പറയുമ്പോൾ ഈ പറയുന്ന ഉപാസന രീതികൾ മാത്രമല്ല, മനുഷ്യാഹ എന്നാ പറയുന്നത് ഭക്തന്മാരെന്നോ യോഗികളെന്നോ ജ്ഞാനികളെന്നോ അദ്വൈതി എന്നോ ദ്വൈതി എന്നോ വിശിഷ്ടാദ്വൈതി എന്നോ അങ്ങനെ യാതൊരു ഭേദവും വേണ്ട. ഇതൊന്നും ഇല്ലാത്തവരായാലും ശരി, നമ്മ പത്മ അനുവർത്തന്തി, സർവരും ഈ ശരിയ മാർഗത്തിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. മഹാദുഷ്ടനായാലും ശരി, പരമശിഷ്ടനായാലും ശരി, അവൻ ആത്യന്തികമായി ഈശ്വരനിലേക്കാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ്. ഒരുവന് വിവേകമുണ്ട്, മറ്റൊരുവന് ആ വിവേകം ഇല്ല എന്നുള്ളതേ. മനുഷ്യൻ അവന്റെ അസ്തിത്വത്തെ അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈശ്വരനെ അന്വേഷിക്കുന്നു, ആനന്ദത്തെ അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞാൽ അവൻ ഈശ്വരനെ അന്വേഷിക്കുന്നു. ജിജ്ഞാസമാണ് ഏതെങ്കിലും വിഷയത്തിൽ അറിവിനെ നേടാൻ ആഗ്രഹിക്കുന്നു എന്ന് വെച്ചാൽ അവിടെ ഈശ്വരനെ അന്വേഷിക്കുന്നു. എന്തുകൊണ്ട് ഈശ്വരൻ സത്യജിത്ത് ആനന്ദ സ്വരൂപം. അപ്പൊ ആ അവിടെ എന്ത് ചെയ്യുന്നു, അവന് വിവേകം, തിരിച്ചറിവ്, ബോധം, ഇതിന്റെ ഏറ്റക്കുറച്ചിനനുസരിച്ച് നമ്മൾ ഒരാളെ വിശിഷ്ടനെന്നും ദുഷ്ടനെന്നും എല്ലാം പറയും എന്നുള്ളത് ആത്യന്തികമായിട്ടെല്ലാം ഒരു ശ്രദ്ധിക്കണം. സർവശ സർവപ്രകാരത്തിനും മനുഷ്യാഹ, സർവ മനുഷ്യരും എന്താണ്, ഈശ്വരീ മാർഗത്തിൽ തന്നെയാണ്, ഈശ്വരനെയാണ് സമീപിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ്. ശാസ്ത്രങ്ങളിൽ അതിന് പല രീതിയിലുള്ള മാർഗങ്ങളെ കുറിച്ച് പറയുന്നു. അത് അതെല്ലാം അതേ ആ മാർഗങ്ങൾക്കെല്ലാം അതേ ദൃശ്യങ്ങളെയും കാണിച്ചു കൊടുക്കുന്നു. ഉപാസന എന്ന് പറയുന്നത് ഏതെങ്കിലും ഉപാസന, ഏതെങ്കിലും ഒരു വിഷയത്തിൽ മനസ്സേകാഗ്രപ്പെടുന്നുണ്ടെങ്കിൽ അത് ഉപാസനയായി, വൈദികമായ ഉപാസനകൾ, പൗരാണികമായ ഉപാസനകൾ, അങ്ങനെ പലതരത്തിലുള്ള ഉപാസനകളുണ്ട്. അവിടുത്തെ ജോലി ശിവനെയും വിഷ്ണുവിനെയും കൃഷ്ണനെയും പരാശക്തിയും എല്ലാം ഉപാസിക്കുന്നവർ സത്യരൂപത്തെയാണ് പ്രാപിക്കുന്നത്. അതും ഗീതയിൽ പറയുന്നുണ്ട് എന്നാണ്. ഏതേത് ദേവതകളെ അവർ ഉപാസിക്കുന്നുണ്ട്, അവരെല്ലാം അതാത് ദേവതകളെ പ്രാപിക്കുന്നു. പരാശക്തി ഉപാസിച്ചു ആ പരാശക്തി പ്രാപിക്കും, ശിവഭാവത്തിൽ ഉപാസിച്ചു ആ ശിവനെ പ്രാപിക്കും, വിഷ്ണു ഭാവത്തിൽ ഉപാസിച്ചാൽ വിഷ്ണുവിനെ പ്രാപിക്കും. പ്രാപിക്കുന്നത് പല സ്ഥലങ്ങളല്ല, ഒരേ ഈശ്വരൻ തന്നെ പല ഭാവത്തിലിരിക്കും. ഈശ്വരന്റെ പല ഭാവങ്ങളിൽ അയാൾ ഉപാസിക്കുന്നു, പല ഭാവങ്ങളിലൂടെ ഒരു ഈശ്വരനെ തന്നെയാണ് പ്രാപിക്കുന്നത്. പത്മ അനുവർത്തന്തി, സർവരും എന്റെ മാർഗത്തിൽ തന്നെ ആ ഈശ്വരീയ മാർഗത്തിൽ തന്നെ പിന്തുടരുന്നു. അതിന് ഈശ്വരീയമായ മാർഗങ്ങളിൽ ഏതാണ് ശ്രേഷ്ഠം, ഏതാണ് നികൃഷ്ടം എന്ന് പൊതുവായി നമുക്ക് അങ്ങനെ വേർതിരിക്കാൻ പറ്റത്തില്ല. ഓരോ വ്യക്തികൾക്ക് അനുസരിച്ചാണ്, വ്യക്തിയുടെ വാസന അനുസരിച്ചാണ്. ഒരാൾക്ക് പരാശക്തിയിലാണ് ഉപാസിക്കുന്നതിനാണ് അയാളുടെ വാസന, അയാളുടെ താല്പര്യം, അയാളുടെ പരാശക്തി ഉപാസിക്കുന്നു. ഈശ്വരന്റെ പരാശക്തി എന്നുള്ള ഭാവത്തിൽ അയാൾ പ്രാപിക്കുന്നു. ഇത് സാമാന്യമായ കാര്യങ്ങളാണ്. ശിവനെ ഒരാൾക്ക് ശിവഭാവമാണ് ഇഷ്ടം, അയാളുടെ വാസന അതിനനുകൂലമാണ്, അയാൾ ശിവഭാവത്തിൽ പ്രാപിച്ചു ശിവരൂപത്തിൽ ഈശ്വരനെ സാക്ഷാത്കരിക്കുന്നു. വിഷ്ണുവിന്റെ ഭാവത്തെ സംബന്ധിച്ച് അങ്ങനെ തന്നെയാണ്. ഇതിന് ഇത് ഏതാണ് ശ്രേഷ്ഠമെന്ന് വെച്ചാൽ ഒരു വ്യക്തിക്ക് ഏതാണോ അനുകൂലമായിരിക്കുന്നത് അത് അയാൾക്ക് ശ്രേഷ്ഠം എന്ന് പറയാൻ പറ്റും. ഒരു വ്യക്തിക്ക് പരാശക്തിയാണ് അനുകൂലമെങ്കിൽ അയാളെ സംബന്ധിച്ച് അത് തന്നെയാണ് ശ്രേഷ്ഠം. അതുകൊണ്ടാണ് ഓരോ പുരാണങ്ങളിലും അതാത് ദേവതകളെ ഏറ്റവും ശ്രേഷ്ഠമായി മറ്റുള്ളവരെ എല്ലാം അതിന് ദേവിയെ കുറിച്ച് വന്നിട്ടും പറയും. ബ്രഹ്മാദികളെല്ലാം ദേവിയുടെ കട്ടിലിന്റെ കാലുകളാണെന്ന് പറയും. അത്രയും അവർക്ക് അത്രയ്ക്കുള്ള ഇതേ ഉള്ളൂ എന്ന് പറയും. തിരിച്ച് വിഷ്ണുവിനെ കുറിച്ച് പറയുമ്പോൾ പറയും അതേ ദേവി തന്നെയാണ് വിഷ്ണുവിന്റെ കാല് തടയിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയും. അതിൽ നിന്ന് എന്ന് പറയും. അപ്പോ ഇതിങ്ങനെ പറയുന്ന എന്തുകൊണ്ട് പറയുന്നത്, അവർക്ക് ഏതിലാണോ അഭിരുചിയുള്ളത്, വാസനയുള്ളത്, അതിൽ അവന്റെ നിഷ്ഠ ഉറപ്പിക്കാൻ വേണ്ടി. ഏതിലാണോ ഒരുവന് വാസനയുള്ളത് അതിൽ അവൻ പൂർണ്ണമായ നിഷ്ഠ കാരണം. ഒന്നിലും അവന് ശ്രദ്ധ ഏകാഗ്രപ്പെടണം, ശ്രദ്ധ ചെറുപോകാൻ പാടില്ല. അപ്പോ അതിന് ശ്രദ്ധ ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം, ആ ദേവതാഭാവത്തിൽ അവന്റെ മനസ്സിന് ഉറപ്പിക്കാൻ, അതാണ് പരമശ്രേഷ്ഠം എന്ന് പറയുന്നത്. അപ്പോൾ അത് പരമശ്രേഷ്ഠമാണ്. തീർച്ചയായിട്ടും ആ ഉപാസകനെ സംബന്ധിച്ചിടത്തോളം അത് തന്നെയായിരിക്കും ശ്രേഷ്ഠം. ബാക്കി ദേവി ഉപാസിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം ശിവനെന്ന് പറയുന്നത് കട്ടിലിന്റെ കാലയാകാൻ പാടുന്നു. അതിന് മേളിൽ ശിവനൊരു സ്ഥാനം കൊടുക്കേണ്ട കാര്യമില്ല. ശിവന് ഉപാസിക്കണമെന്നുണ്ടെങ്കിൽ ദേവി എന്ന് പറയുന്നത് അത് അതിന് താഴെ നിൽക്കാൻ പാടുന്നു. അപ്പൊ ഈ രീതിയിൽ ആ ഏറ്റക്കുറച്ചിലുകൾ പറയുന്നത് അതാത് ദേവതാ ഉപാസകന്മാർക്ക് അതാത് ദേവതാഭാവത്തിൽ പരമമായ നിഷ്ഠ ദൃഢരെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അതെല്ലാം ഓരോ തരത്തിലുള്ള ഉപാസനയാണ്. ആ ഉപാസനയ്ക്കെല്ലാം അതാത് ഫലം ഉണ്ടാകുന്നത്. അപ്പൊ പരാഭക്തിയാണ് ജ്ഞാനം എന്ന് പറയുന്നു. ശരിയാണ് പറഞ്ഞല്ലോ, ശേഷാം ജ്ഞാനി നിത്യയുക്ത ഏകഭക്തി. ജ്ഞാനിയെ തന്നെയാണ് വിശേഷിപ്പിക്കുന്ന രീതിയിൽ ഏകഭക്തി. ഏകഭക്തി എന്ന് പറയുന്നത് ജ്ഞാനി എന്ന് പറയുന്നത് ഒരാൾ തന്നെയാണ്. പരാഭക്തി എന്ന് പറയുന്നത് തന്നെ ജ്ഞാനം എന്ന് പറയുന്നു. ഉപാസനയിലൂടെ പരാഭക്തി നേടാൻ പറ്റുമോ എന്നാണ്. തീർച്ചയായിട്ടും പറയുന്നുണ്ട് ഉപാസനയിലൂടെ നേടാൻ പറ്റും. പരമമായ ഉപാസന എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് ഇവിടെ പറയുന്നത്, ഉപാസന ഏതെന്നുള്ളതാണ് അവിടുത്തെ. അപ്പോൾ ഉപാസന എന്ന് പറയുമ്പോൾ അതിൻ്റെതായ വ്യത്യാസമുണ്ട്. ഉപാസന എന്ന് പറയുന്നത് ഏത് തരത്തിൽ ഉപാസിക്കുന്നു അതിനനുസരിച്ചുള്ള ഫലം ഉണ്ടാവും. പരാഭക്തി ഉണ്ടെങ്കിൽ ആ പരാഭക്തിക്ക് അനുസരിച്ചുള്ള ഉപാസനയാണ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതുണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ വേദം അധ്യയനം ചെയ്യാത്തവർ, ശ്രവണ മനനങ്ങളൊന്നും ചെയ്യാത്തവർ ഉപാസനയിലൂടെ ഞാൻ നേടുന്നുണ്ടല്ലോ. അതിന് നേരത്തെ എന്റെ സമാധാനം പറഞ്ഞു, അതാത് ബ്രഹ്മജിജ്ഞാസ ആകത്തി അധീത വേദാന്ത ഗുരു എന്തെങ്കിലും വേദാധ്യയനം ചെയ്താൽ അതിനുള്ള തടസ്സങ്ങൾ ഈ ജന്മത്തിൽ ഉപാസനയിലൂടെ മാറ്റുന്നു എന്ന് പറഞ്ഞല്ലോ. ഉപാസനയല്ല ജ്ഞാനം, അല്ലെങ്കിൽ ഈ പരാഭക്തി ജ്ഞാനം എന്ന് പറയുന്നത് ഗതാമി ബുദ്ധിയോഗം ഈശ്വരൻ നൽകുന്നതാണ്. ഇവിടുത്തെ ഉണ്ടാക്കിയെടുക്കുന്നത് ഇവനൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന എന്താണോ അതെല്ലാം ഇതിന്റെ തടസ്സങ്ങൾ മാറ്റുകയാണ് ചെയ്യുന്നത്. ഉപാസന കാത്തരത്തിലാണ് ഒരാൾക്ക് പ്രയോജനപ്പെടുന്നത്. പരമമായ പരമമായ ജ്ഞാനം എന്ന് പറയുന്നത് ജീവൻ പരിശ്രമിച്ചുണ്ടാക്കിയെടുക്കുന്നതല്ല എന്ന് പറയുന്നത്. അപ്പൊ ഉപാസനകൾ ഒരു ജ്ഞാനി നമ്മൾ കാണുമ്പോൾ അയാൾ ജീവിതത്തിൽ ഉപാസന ചെയ്തിട്ടുണ്ട്, വേദാധ്യയനം ചെയ്തില്ല, ശ്രവണം ചെയ്തില്ല, മനനം ചെയ്തില്ല. അപ്പോൾ ഉപാസനയിലൂടെ ഇപ്പം നമ്മൾ ചർച്ച ചെയ്യുന്ന അതാണല്ലോ, ഉപാസനയിലൂടെ ഞാൻ ഉണ്ടാകത്തില്ല എന്നുള്ളത്. ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് സംഭവിച്ചിരിക്കും, ഇത് ഉപാസന മാത്രമേ ശേഷിച്ചുള്ളൂ. അദ്ദേഹം ആ രീതിയിലാണ് അതിനെ സമന്വയിപ്പിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെയാണ് സത്യലോകം പ്രാപിക്കുന്നതിനുള്ള ഉപാസന വേറെയാണ്. രാമനാമം ജപിച്ചു കഴിഞ്ഞാൽ സത്യലോകം പ്രാപിക്കുന്നു, അതിന് ഉപാസന നിർദ്ദേശിക്കുന്നു. ബ്രഹ്മലോക പ്രാപ്തിക്കുന്ന ഉപാസനകൾ വൈദിക ഉപാസനകൾ നിർദ്ദേശിക്കുന്നു, പ്രാണ ഉപാസന അത് ചെയ്താൽ അതിലൂടെ ബ്രഹ്മലോകത്തെ പ്രാപിക്കും. പരാഭക്തി ജ്ഞാനത്തിന് വേണ്ടി ഉള്ളത് അതിനുള്ള ഉപാസനകൾ പ്രത്യേകമാണ്. അതുകൊണ്ട് ഇത് എല്ലാം കൂടെ കൂടിക്കൊഴിച്ച് ഒരു അവിയേത് പരുവത്തിൽ ഇന്ന് വിടുന്നൊക്കെ നമ്മൾ വായിച്ച് ധരിച്ച് വരുന്നുകൊണ്ടാണ് ഇങ്ങനെ കുഴപ്പങ്ങൾ വരുന്നത്. ഇതിൻ്റെ എല്ലാം സാധനാ മാർഗങ്ങളെ കുറിച്ചും വൈദികം പൗരാണികം അങ്ങനെയുള്ള കാര്യങ്ങൾ ദേവതാഭാവം ഇതിൻ്റെ എല്ലാം ഓരോന്നിനും ഓരോ സ്ഥലത്ത് വ്യക്തികൾക്ക് അനുസരിച്ച് ഇതെല്ലാം നമ്മൾ വ്യക്തമായ കാര്യങ്ങൾ ധരിക്കുമ്പോൾ അതിനൊന്നും ആശയക്കുഴപ്പം വരത്തില്ല. നമ്മൾ പല ബുക്കുകൾ ഒന്നാമത് ഇതിന് വേറൊരു കുഴപ്പമുണ്ട്, നമ്മൾ ചെയ്യുന്ന ദോഷം തന്നെ പലരും ചെയ്യുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും ഇതൊക്കെ പഠിക്കുന്നത് പഠിപ്പിച്ചിട്ടാണ്, അതാ പഠിച്ചിട്ട് പഠിപ്പിക്കുകയല്ല, പഠിപ്പിച്ച് പഠിക്കാൻ ശ്രമിക്കും. അപ്പോൾ അതിന് വരുന്ന കുഴപ്പമുണ്ട്. അതായത് നമ്മൾക്ക് ഒരു ശാസ്ത്രം ഒരു മഹാവിഷ്ണൻ തൻ്റെ അനുഭവത്തെ വെളിപ്പെടുത്തുന്നു, അത് ശാസ്ത്രത്തെ അവലംബിക്കുന്നില്ല, അത് ശാസ്ത്രത്തിൻ്റെ ആവശ്യമില്ല, അനുഭവത്തെ പറയും. അത് നമ്മുടെ വിഷയമല്ല. പക്ഷെ നമ്മളൊരു ശാസ്ത്രത്തെ നമ്മൾ പറയുന്നുണ്ടെങ്കിൽ ശാസ്ത്രം അധ്യയനം ചെയ്താലേ പറ്റും, എന്നാൽ ശാസ്ത്രത്തിൻ്റെതായ രീതിയിൽ ശാസ്ത്രത്തിലെ കാര്യങ്ങൾ വെളിപ്പെടുത്താൻ പറ്റും. ഒരാൾ ആ ശാസ്ത്രത്തെ അധ്യയനം ചെയ്യാതെ തന്നെ മറ്റുള്ളവരെ പഠിപ്പിക്കാൻ ശ്രമിച്ചാൽ അത് അപകടമായിരിക്കും. അതിനാണ് ഇങ്ങനെയുള്ള ആശയക്കുഴപ്പങ്ങൾ വരുന്നത്. അതവർ പറഞ്ഞു കൊടുക്കുക മാത്രമല്ല, എഴുതി വെക്കുകയും ചെയ്യും, അതാണ് അതിന് വലിയ കാര്യം. ഇത് വായിക്കുന്നവനൊക്കെ ആ ആശയക്കുഴപ്പം ഇതായി പറഞ്ഞിരിക്കുന്നു, അത് ഇതും തമ്മിൽ പൊരുത്തക്കേട് വരുന്നുണ്ട്. ഇതൊരിക്കലും പഠിപ്പിച്ച് പഠിക്കാൻ ശ്രമിക്കുക, ഒന്ന് പഠിക്കുക, പഠിക്കുന്നതിന് ശേഷം പഠിപ്പിക്കുമ്പോൾ തീർച്ചയായും പഠിച്ചോളൂ, പക്ഷെ അത് പഠിച്ചതിന് ശേഷം പഠിപ്പിച്ചാലേ അത് ശരിയാവും. ഇനി തൻ്റെ അജ്ഞാനം വർദ്ധിച്ചുകൊണ്ടേ നമ്മൾ ഒരു തവണ ഗുരുമുഖത്ത് നിന്ന് ശാസ്ത്രം മനസ്സിലാക്കി കഴിഞ്ഞാൽ, അതിന് സംശയങ്ങളല്ല മനസ്സിലാക്കി കഴിഞ്ഞാൽ, പരിപ്രശ്നേന രീതിയിൽ തന്നെ പറയുന്നു, ആവർത്തിച്ച് ആവർത്തിച്ച് അതിനെ കൂടെ ചിന്തിച്ച് ചോദിച്ച് നമ്മുടെ സംശയം ക്ലിയറാക്കി ഒരു തവണ നമ്മളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുക്കാം. ആ പറയുന്നതിനനുസരിച്ച് നമ്മുടെ അറിവ് വർദ്ധിച്ചുകൊണ്ടേ. പക്ഷെ അതെന്തുകൊണ്ട് അവിടെ നമ്മൾ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഗ്രഹിച്ചിരിക്കും. ഇതെല്ലാം ഈ പുസ്തകം എഴുതുന്നവരും ഈ ശാസ്ത്രങ്ങളെ കുറിച്ച് പ്രസംഗിക്കുന്നവരും ഒന്നും ആരും ഇത് പഠിച്ചിട്ടുള്ളവരല്ല, പല ഇതിന്റെ വേഷാതാക്കളെയും കണ്ടിട്ടുണ്ട്. എന്നാൽ അവരിത് തൊടാതിരിക്കണം, അവരുടെ അറിവ് പറയട്ടെ, അവരവർക്കുണ്ടാകുന്ന അറിവ്, ഈശ്വരൻ കൊടുക്കുന്ന അറിവ് അത് പറയട്ടെ, എന്നാ കുഴപ്പമില്ല. ബ്രഹ്മസൂത്രം എങ്ങനെയാണെന്ന് പറഞ്ഞ് വ്യാഖ്യാനിക്കാൻ പോയി കഴിഞ്ഞാൽ അത് കണ്ടിട്ട് പോകുന്നില്ലാത്തത് ആദ്യം വായിക്കുമ്പോഴായിരിക്കും വ്യാഖ്യാനം തുടങ്ങുന്നത്. എന്നിട്ട് അത് അടിച്ച് പുസ്തകമാക്കി പിടിച്ച് ഇതെല്ലാം അതിനീരിക്കുന്നതിന്റെ തെളിവിരിഞ്ഞ കാര്യങ്ങളായിരിക്കും. അതാണ് ഈ കുഴപ്പം വരുന്നത്. ഇങ്ങനെ ഗുരുമുഖത്ത് നിന്ന് പഠിച്ചിട്ട് ഈ ഗ്രന്ഥങ്ങളെ വ്യാഖ്യാനിച്ചിരിക്കുന്ന ഒരാരെങ്കിലും ഉണ്ടോ എന്ന് പോയി അന്വേഷിച്ചോ, ആരും തന്നെ കാണത്തില്ല. കാരണം മിക്കവാറും പേര് പ്രഭാഷണങ്ങളൊക്കെ കേട്ടിട്ട് മറ്റു ചില പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ട് അവരുടെ അറിവ് വെച്ചുകൊണ്ട് ഇത് പഠിക്കാൻ വേണ്ടി എഴുതുന്ന ഒരുപാട് ആശയക്കുഴപ്പങ്ങൾ ഇതിൽ വരും. അതുകൊണ്ട് ഓരോ ശാസ്ത്രത്തിനും അതിൻ്റെതായ പാരമ്പര്യവും ഇതുമൊക്കെ അത് മനസ്സിലാക്കിയിട്ട് ശാസ്ത്രത്തെ ജയിക്കാം. അല്ലെങ്കിൽ അവനവനുണ്ടാകുന്ന അറിവ്, സ്വയാർജിതമായിട്ടുള്ള അറിവ്, അല്ലെങ്കിൽ ഈശ്വരനെ വെളിപ്പെടുത്തിയിരിക്കുന്ന അറിവ് അത് പറയാം. ശാസ്ത്രത്തിന് അവിടെ വ്യാഖ്യാനിക്കാൻ പോകേണ്ട കാര്യമില്ല. ശാസ്ത്രത്തെ വ്യാഖ്യാനിക്കുന്നത് അത് കൈകാര്യം, അതിൻ്റെ അതിനൊരു നിയമമുണ്ട്. ആ നിയമം അനുസരിച്ച് അതിനെ ഗ്രഹിച്ചവന് ശാസ്ത്രത്തെ വ്യാഖ്യാനിക്കാം. അങ്ങനെ അല്ലാതെ ഈ ഉള്ള വായനയാണ്. അത് നമ്മൾ സാധാരണഗതിയിൽ ഈ വായനയിൽ വരുന്ന ഒരുപാട് ആശയക്കുഴപ്പം തന്നെ ഉണ്ടാകും. ആശയ വ്യക്തതയ്ക്ക് പോലും ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകും, സഹായിക്കത്തില്ല. അങ്ങനെ ഇങ്ങനെയുള്ള സംശയങ്ങൾ നമുക്ക് വരുന്നത് ആ സംശയങ്ങൾ തീർക്കേണ്ടതും അതുകൊണ്ടിത്തരം ഉപാസന ജ്ഞാനം ജ്ഞാനത്തിന് തന്നെ ഇവിടെ പലയിടത്ത് ഉപാസന എന്നുള്ള ശബ്ദത്തിൽ ഉപാസന ശബ്ദത്തെ ജ്ഞാനം എന്നുള്ള അടുത്ത് ഉപയോഗിക്കും. ജ്ഞാനം എന്ന് പറയുന്നത് ഉപാസന എന്നുള്ള അടുത്ത് അതുപോലെ സർവശാസ്ത്ര വിദൂതി അസമ്പ്രദായവി ഉപേക്ഷണീയ ഗീതയുടെ ഭാഷയത്തിൽ ആചാര്യ സ്വാമികൾ പറയും സർവശാസ്ത്ര വിദൂതി. സർവശാസ്ത്രങ്ങളും ഒരാൾ ഗ്രഹിച്ചിട്ടുണ്ടെങ്കിലും ഇത് പലതരത്തിലും ഗ്രഹിക്കും, വായിച്ച് മനസ്സിലാക്കാൻ നമ്മളൊക്കെ ചെയ്യുന്നതുപോലെ അസമ്പ്രദായവി, അതാത് ശാസ്ത്ര സമ്പ്രദായങ്ങളെ ഗ്രഹിച്ചിട്ടില്ലാത്തവൻ. ഇത് അനാദിയായി വരുന്ന വിദ്യയാണ് ഓരോ ശാസ്ത്രത്തിലും. അത് ഒരു ഗുരുമുഖത്ത് നിന്ന് ജയിച്ചിട്ടില്ലാത്തവണ് നിർത്താം ശാസ്ത്രത്തിന്റെ താല്പര്യത്തെ. മൂർഖവത് ഉപേക്ഷണീയ നരമണ്ഡൽ എന്നുള്ളത് പോലെ അവൻ ഉപേക്ഷിക്കുന്നു. ആ ശാസ്ത്രത്തിൽ യാതൊരു മൂർഖനെന്ന് വെച്ചാൽ മൂർഖം പാമ്പെന്നല്ല, മണ്ഡൽ. തിരുമുണ്ടനായി കണക്കാക്കി ആ പണ്ഡിതനെ ഉപേക്ഷിക്കണമെന്ന്, ആരും നിന്ന് ആ ശാസ്ത്രം ഗ്രഹിക്കാൻ പോകരുത് എന്നാണ്. അതിനെ പിന്നെ അതിലേക്ക് നമ്മൾ കൈവയ്ക്കാതിരിക്കുക, ഭഗവാനോട് പ്രാർത്ഥിക്കുക, ഞാനും വിജ്ഞാനവും ഒക്കെ കൂട്ടി ഉണ്ടാക്കി തരും, പുസ്തകത്തിൽ കൈവയ്ക്കാൻ പോകും. പുസ്തകത്തിൽ കൈവയ്ക്കാൻ പോയി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ വഴിക്ക് ശ്രമിക്കും, ഓരോന്നും അതാതിൻ്റെതായി കഴിക്കണം. നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി അറിവൊക്കെ ഉണ്ടായിക്കോ, ഭഗവാൻ തന്നെ അറിവുണ്ടാക്കി തരും. പിന്നെ ശാസ്ത്രത്തിൽ പോയി കഴിഞ്ഞാൽ അത് അതിൻ്റെ വഴിക്ക്, ഇതെല്ലാം കൂടി കുഴച്ച് കുറച്ച് നാശമാക്കും. അതുകൊണ്ടാണ് ഭാഷകാരം പറഞ്ഞത് മൂർത്തവർ ആ പരമ്പരയിൽ നിന്നും ഒരു പരമ്പരയിൽ നിന്നും ആ ശാസ്ത്രത്തെ ഗ്രഹിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ശാസ്ത്രം വ്യാഖ്യാനിക്കുന്നവന് മൂർഖം വെറും മണ്ടനായിട്ട് കരുതി വീഴ്ചകളും. അതൊന്നും ശാസ്ത്ര താല്പര്യം അവന് ഗ്രഹിക്കാൻ ഒക്കത്തില്ല. ഗീത തന്നെ പഠിക്കുന്നു, ദ്വൈതം അദ്വൈതം വിശിഷ്ടാദ്വൈതം, പ്രധാനമായിട്ട് മൂന്ന് തരത്തിൽ ഉള്ള ഇതാണ്. ദ്വൈതം എന്ന് പറയുന്നത് നമ്മൾ ആ ശാസ്ത്ര സമ്പ്രദായം അനുസരിച്ച് മനസ്സിലാക്കിയ രീതിയിൽ നിന്നും ദ്വൈതത്തിന്റെ ആശയം നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുക, അല്ലാതെ അതിനകത്തുള്ളതാ വിശിഷ്ടാദ്വൈതം. ആ ശാസ്ത്ര സമ്പ്രദായത്തിന്റെ രീതി മനസ്സിലാക്കുക, അതിന്റെ ആചാര്യന്മാരുടെ വ്യക്തതാക്കളുടെ ഒക്കെ രീതി മനസ്സിലാക്കിയാൽ നമുക്ക് അതിൽ നിന്ന് വിശിഷ്ടാദ്വൈതം അദ്വൈതം മനസ്സിലാക്കണമെങ്കിൽ ആ രീതി നമുക്ക് മനസ്സിലാക്കും. ഇതിനകത്തൊക്കെ ഇതെല്ലാം ഉള്ളത് ഇന്ന് ഉപാസനകളും ബ്രഹ്മരൂപവും സത്യരൂപവും ദേവന്മാരും ദേവികളും എല്ലാം ഈ വേദത്തിനും പുരാണങ്ങളും എല്ലാം ഉള്ളത് നിർഗുണവും സഗുണവും എല്ലാം ഇതിനകത്ത് കിടപ്പുണ്ട്. അതാത് രീതിയിൽ അതിന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത് പരസ്പരം തമ്മിൽ ഉള്ള സംഘട്ടനം ഒഴിവാക്കും, ഒന്നിനും മറ്റൊന്ന് വിരുദ്ധമാണെന്നുള്ള ആ ഭാവന നമുക്ക് മാറി. ഇത് പറയുന്ന എന്താണ്, നമ്മുടെ ചോദ്യങ്ങൾ കഴിഞ്ഞു. ഇവിടെ പറഞ്ഞു വന്ന വിഷയം അവിടെ തീർന്നിരിക്കുകയാണ്, ഏകത്വ വിജ്ഞാനം. ആ ഏകത്വ വിജ്ഞാനമാണ് മോക്ഷത്തിന്. അടുത്തിവിടെ ചോദിക്കുന്നു, എന്നിട്ട് ഇതും ബ്രഹ്മാത്മേകത്വ വിജ്ഞാനം സംബന്ധിച്ച് അടുത്ത മറ്റു വിഷയത്തിലേക്ക് കിടക്കുകയാണ്. ഈ ജീവാത്മ പരമാത്മ ഏകത്വം ജ്ഞാനം എന്നുള്ളത് ഒരിക്കലും ഉപാസനയല്ല, ഉപാസന രൂപത്തിലുള്ള സമ്പത്ത് ഉപാസന. നമ്മൾ സാധാരണ പറയുന്ന സമ്പത്തല്ല, ആപത്ത് സമ്പത്ത് വിപത്ത് എന്നൊക്കെ പറയുന്ന സമ്പത്തല്ല. സമ്പത്ത് എന്ന് പറയുന്നത് വൈദികമായ ശബ്ദം ഉപാസനയല്ല, ഇത് ഉപാസനയല്ല. ഈ വിജ്ഞാനമൊന്നും ഇതൊരു മാനസിക ക്രിയയല്ല, ഒരു തരത്തിലുള്ള ഒരു ധ്യാനമല്ല എന്ന് ജ്ഞാനമെന്ന് പറയുന്നത്. അത് ശരിക്കാൻ വേണ്ടി പറയുകയാണ്, നമ്മൾ നമ്മുടെ ഇച്ഛ അനുസരിച്ച് എവിടെയെങ്കിലും മനസ്സിനെ ഏകാഗ്രപ്പെടുത്തുന്നതാണ് അവിടെ നമ്മുടെ ആ ഇച്ഛാശക്തി അതിന് കാരണമാണ്. ജ്ഞാനം അങ്ങനെയുള്ളതല്ല, നമ്മുടെ ഇച്ഛാശക്തിക്കാണ് അധീനമായി നമ്മുടെ മനസ്സിനെ കൊണ്ടൊരു പണിയെടുപ്പിക്കുന്നതല്ല, മനസ്സിന്റെ പ്രവൃത്തിയല്ല, മാനസിക ക്രിയയല്ല എന്നുള്ളത് വിശദീകരിക്കാൻ വേണ്ടി പറയുകയാണ്. ഇതിന് സമ്പദ് രൂപം അതിന് വൈദികമായ ഉദാഹരണം ഉപാസനകളെ കുറിച്ച് തന്നെ പറയുകയാണ്. അനന്ത വൈ മനു അനന്ത വിശ്വേ ദേവ അനന്തമേവ സേനം ലോകം ജേരി. ഇവിടെ ഈ ഉപാസനയെ മൂന്നായിട്ട് തിരിക്കുകയാണ്. ഇവിടെ ഒന്ന് സമ്പദ് ഉപാസന, ഒന്ന് അഭ്യാസ ഉപാസന, മറ്റൊന്ന് വിശിഷ്ട ക്രിയായോഗ നിമിത്ത ഉപാസന. മൂന്ന് തരത്തിൽ ഉപാസനകളെ തിരിക്കുകയാണ്. ഇതിന് ഇത് മൂന്നും വൈദികമായ ഉപാസനകളാണ്. അതിന് സാധാരണ ലൗകിക ഉപാസന, പ്രതീക ഉപാസന, മറ്റു അഭ്യാസ രൂപം എന്ന് പറയുന്ന ഉപാസന. സമ്പദ് ഉപാസനയ്ക്ക് വേദത്തിൽ നിന്നൊരു ധാരണ കൊടുക്കുകയാണ്. ഉപാസനയുടെ ഒരു ധ്യാന രീതി അതിനോട് ഉപാസന കൊണ്ട് അർത്ഥമാക്കുന്നു. അനന്തം വൈ മനോ അനന്ത വിശ്വേ ദേവ അനന്തമേവ സേന ലോകം ജീ. അനന്തം മനോ, മനസ്സ് അനന്തമാണെന്ന് പറയുന്നു. എന്തുകൊണ്ട്? അതിന്റെ മനസ്സ് വ്യാപകമാണ്, ആകാശത്തെയും ഉൾക്കൊണ്ടിരിക്കുന്നു. ആകാശം എന്ന് പറഞ്ഞിട്ട് ആകാശത്തെക്കാൾ അത് വ്യാപകമായി, അതുകൊണ്ട് അത് അനന്തമാണ്. അനന്തം വൈ മനോ, അതിന്റെ വൃത്തികളും അനന്തമാണ്, അതിന്റെ പരിണാമങ്ങൾ അനന്തമാണ്, അതുകൊണ്ട് മനസ്സ് അനന്തമാണ്. അത് പറയുന്നു അനന്ത വിശ്വേ ദേവാഹ, വിശ്വേ ദേവാഹ, വിശ്വദേവന്മാരെന്നും പറയും. വൈദിക ആയ ഒരു ദേവതാസങ്കല്പം എന്നുള്ള രീതിയിലാണ് ഇവിടെ എടുക്കുന്നത്. ആ വിശ്വദേവന്മാര് എന്ന് പറയുന്നവരും അനന്തമാണ്, വിശ്വദേവന്മാരെന്ന് പറയുന്നത് അനന്തം ആണ്, അങ്ങനെയുള്ള ദേവന്മാരും അനന്തമാണ്. അങ്ങനെ ഒരു ദേവതാസങ്കല്പം ഉണ്ട് എന്നുള്ള തരത്തിലാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് എന്താണ് പറയുന്നത്? ആ മനസ്സിന് അനന്തമായി എടുത്തു പറയുന്നു, അനന്തമേവ സേന ലോകം ജേരി. അനന്ത ലോകത്തെ അവൻ പ്രാപിക്കുന്നു, അനന്തമായ ഫലത്തെ പ്രാപിക്കുന്നു. മനസ്സ് വിശ്വദേവന്മാരാണെന്ന് വാദിക്കുന്നു, മനസ്സ് വിശ്വദേവന്മാരാണെന്ന് ധ്യാനിക്കുന്നവർ അവർ അനന്തമായ ലോകത്തെ പ്രാപിക്കുന്നു, അനന്തമായ ഫലം അവർക്കുണ്ടാകുന്നു എന്ന് പറയും. അങ്ങനെ ധ്യാനിക്കും. മനസ്സെന്താണെന്ന് നമുക്കറിയാം, വിശ്വദേവന്മാരാരാണെന്നൊന്നും നമുക്കറിയത്തില്ല, അത് അറിയണ്ട. എന്നാലും വിശ്വദേവന്മാരുടെ സങ്കല്പം, ആ ദേവന്മാര് മനസ്സാണ് ആ ദേവന്മാര് എന്ന് വാദിക്കും, എന്നും ധ്യാനിക്കാൻ പറയുകയാണ്. ഇതാണ് ഒരു വൈദിക ഉപാസന, ഏകദേശം ഉദ്ദേശിക്കുന്ന ഉപാസന. ഇതുപോലെ ധാരാളം ഉപാസന ശാന്തജീവൻശത്തിന്റെ ആദ്യ അധ്യായം എടുത്ത് വായിച്ചു നോക്കും. അത് ഓരോ ധാരാളം ഉപാസനകൾ ഇങ്ങനെ പറയും, ഓരോ മന്ത്രങ്ങളും ഓരോ ഉപാസനയെ കുറിച്ച് പറയും. ഇങ്ങനെ ധ്യാനിക്കുക, ഇങ്ങനെ ധ്യാനിക്കുക, ഇങ്ങനെ ധ്യാനിച്ചു കഴിഞ്ഞാൽ എന്ന ഫലം ഉണ്ടാകും, ഇങ്ങനെ ധ്യാനിച്ചു കഴിഞ്ഞാൽ എന്ന ഫലമാണ്. ഗുരുധാരണ വംശത്തിന്റെ ആദ്യ ഭാഗങ്ങൾ നോക്കുക, അവിടെ ഇങ്ങനെയുള്ള ഉപാസനകളെ കുറിച്ച്. അതുപോലെ ഇവിടെ ഈ ഉപാസനകൾ പ്രത്യേകത എന്താണ്? ഇവിടെ മനസ്സിനുള്ള പ്രാധാന്യം കൊടുക്കുന്നത് വിശ്വദേവന്മാർ, മനസ്സിനെ ആ ദേവന്മാരായി കൽപ്പിക്കാൻ പറയുകയാണ്. പ്രാധാന്യം ദേവന്മാർക്കാണ്, മനസ്സിന്. ഉപാസകന്റെ മനസ്സ് മനസ്സ് പോയിട്ട് അതിന്റെ സ്ഥാനത്ത് ഈ ദേവന്മാരുടെ ഭാവനയാണ് നിൽക്കുന്നത്. മനസ്സിൽ ദേവന്മാരെ കൽപ്പിക്കുകയാണ്, കൽപ്പിക്കുന്ന എന്തോ അതിന് പ്രാധാന്യം കൊടുക്കും. കൽപ്പിക്കുക അല്ലെങ്കിൽ ആരോപ്യം എന്ന് പറയും, ആരോപ്യമായതിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ അതിന് സമ്പദ് ഉപാസന അതിന് പ്രാധാന്യം. അതായത് ഒരു പ്രതിമയിൽ ഈശ്വരന് പ്രാധാന്യം കൊടുക്കും, അല്ലെങ്കിൽ ദേവിക്ക് പ്രാധാന്യം കൊടുക്കും. അപ്പോൾ അവിടെ നമ്മൾ രണ്ടു തരത്തിൽ ഉപാസിക്കും. ആ ഈശ്വര ചൈതന്യത്തിന് പ്രാധാന്യം കൊടുത്ത് ഉപാസിക്കും. ഉപാസിക്കുക എന്ന് പറഞ്ഞാൽ ആ പ്രതിമയിലൂടെ ആ പ്രതിമയെ വിസ്മരിച്ചിട്ട് ഈശ്വര ചൈതന്യത്തെ മാത്രം ഭാവന ചെയ്യുന്ന ഉപാസന രീതി. അപ്പോൾ അവിടെ ആ പ്രതിമ ആസ്ഥാനത്താകുന്നു ഈശ്വര ചൈതന്യത്തിന് പ്രാധാന്യം കൊടുക്കും. ആരോപ്യമാകണം, ഈശ്വര ചൈതന്യം സർവവ്യാപിയാണ്, പക്ഷെ പ്രതിമയിൽ അതിനെ ആരോപിക്കുന്നു, കൽപ്പിക്കും. അപ്പോൾ നമ്മൾ ആരോപിക്കുന്നതിന് പ്രാധാന്യം കൊടുക്കുകയാണെങ്കിൽ അതിന് സമ്പദ് ഉപാസന എന്ന് പറയും. മറിച്ച് സംഭവിക്കാറുണ്ട്, എങ്ങനെ ഏതിനാണോ ആരോപിക്കുന്നത് അതിന് പ്രാധാന്യം കൊടുക്കും, അതിന് അധ്യാസ ഉപാസന എന്ന് പറയും. അതിന് ഇന്നത്തെ അധ്യാസ രൂപം ജ്ഞാനം എന്ന് പറയുന്നത് ഈ രണ്ട് തരത്തിലുള്ളതുമല്ല. എന്താണ് അധ്യാസ രൂപത്തിന് ഉദാഹരണം പറയുന്നത്? യഥാ മനോബ്രഹ്മേത്യ ഉപാസി, മനസ്സിനെ ബ്രഹ്മമായിട്ട് ഉപാസിക്കാൻ പറയും. മനസ്സിനാണ് അവിടെ പ്രാധാന്യം കൊടുക്കുന്നത്, ബ്രഹ്മത്തിനല്ല. മനസ്സിനെ നമുക്ക് ബ്രഹ്മമായി കാണാം. അത് ഏതുപോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുവായൂരപ്പൻ, വാസുദേവൻ. വാസുദേവൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് എന്താണ്? ഗുരുവായൂരപ്പന്റെ ഫോട്ടോ കലണ്ടറിൽ അടിച്ച ആ രൂപം, അതാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്. അതായത് പ്രതീകത്തിന് അവിടെ പ്രാധാന്യം വരുന്നു. എന്തുകൊണ്ട് വാസുദേവൻ, ഗുരുവായൂരപ്പൻ എന്ന് പറഞ്ഞ് ആ ഗുരുവായൂരപ്പനെ കാണാൻ വേണ്ടി നമ്മൾ ഗുരുവായൂർ നടയിൽ പോകും. അവിടെ ചെന്ന് കണ്ടു കഴിഞ്ഞാലേ ഗുരുവായൂരപ്പന്റെ ദർശനമാകുന്നുള്ളൂ. അപ്പൊ അവിടെ പ്രാധാന്യം വരുന്ന ഏതിനാണ്? ആ കാണുന്ന രൂപത്തിന്. ആ രൂപത്തിനെ കുളിപ്പിക്കുന്നു, ആ രൂപത്തിന് വസ്ത്രങ്ങൾ ധരിപ്പിക്കുന്നു, ആ രൂപത്തിന് ആഹാരം കൊടുക്കുന്നു, ആ രൂപത്തിന് മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു, അല്ലെങ്കിൽ ആ രൂപത്തിന് നമ്മുടെ പൂജാമുറിയിൽ വെച്ചിട്ട് അതിന് മുമ്പിൽ പ്രാർത്ഥിക്കുന്നു. പ്രാധാന്യം കൊടുക്കുന്ന ഏതാണ്? രൂപത്തിനാണ്. അപ്പൊ ആ രൂപത്തിന്, അതായത് അതിൽ ആരോപിക്കുന്ന ഈശ്വരാംശത്തിനല്ല, ഈശ്വരാംശത്തിന് പ്രാധാന്യം കൊടുത്തു ആകാം ഉപാസന. പക്ഷെ സാധാരണ സംഭവിക്കുന്ന ഉപാസനയിൽ നമ്മൾ ആ ഈശ്വരാംശത്തിനല്ല പ്രാധാന്യം കൊടുക്കുന്നു. എന്തുകൊണ്ട്? ഗുരുവായൂരപ്പൻ എന്നുള്ള ഭാവന മനസ്സിൽ വരുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് ആ ബാഹ്യമായി കാണുന്ന രൂപമാണ്. ആ രൂപത്തിന് വേണ്ടിയാണ് നമ്മളെല്ലാം ചെയ്യുന്നത്. വാസ്തവത്തിൽ അതല്ല എന്ന് നമുക്കറിയാം, പക്ഷേ എന്നാലും ഉപാസനയിൽ സ്വാഭാവികമായിട്ടും കാണുന്ന ആ രൂപമാണ്. അപ്പോൾ ഗുരുവായൂരപ്പ എന്ന രൂപം മനസ്സിൽ തെളിയുന്നത് ആ രൂപമാണ്, സ്ഥാനം. അതിൽ ആരോപിച്ചിരിക്കുന്ന ആ ചൈതന്യത്തിനല്ല പ്രാധാന്യം വരുന്നത്. ഇങ്ങനെ വരുന്നത് അഭ്യാസ ഉപാസന എന്ന് പറയും. ആ അഭ്യാസ ഉപാസനയിൽ അല്ല ഇവിടെ പറയുന്ന ആത്മബോധം, ഈശ്വരബോധം, ആ ഉപാസന രൂപത്തിലുള്ളതുകൊണ്ട് അത് നമ്മൾ കൽപ്പിക്കുകയാണ്. നമ്മൾ ഭാവന ചെയ്യുകയാണ്. ഇപ്പോൾ അരുവത്തെ നമ്മൾ ഭാവന ചെയ്യുന്നു, അതാണ് ഈശ്വരൻ എന്ന് ഭാവന ചെയ്യുന്നു. അങ്ങനെയുള്ള ഉപാസനകൾ അനാവശ്യമാണ് ചെയ്യരുതെന്നല്ല ഇവിടെ പറയുന്നത്. ഈ പറയുന്ന ഈശ്വരബോധം, വാസ്തവത്തിലെ ഈശ്വരബോധം ഈ തരത്തിലുള്ള ഉപാസനയിൽ ഒതുങ്ങുന്നതല്ല എന്നാണ് പറയുന്നത്. ഇത് കടന്നു പോകുന്നതാണ് എന്നുള്ളതാണ്. ഇതെല്ലാം നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ്, ഇതെല്ലാം നമ്മുടെ ഭാവന പ്രവർത്തിക്കുന്നതാണ്. നമ്മൾ ദൃഢമായ ഭാവന അഭ്യാസത്തിലൂടെ നമ്മുടെ ഭാവന ആ രീതിയിൽ ദൃഢപ്പെടുന്നതാണ് ആ രൂപത്തെ. നമ്മൾ സാധാരണ ചെയ്യുന്ന ദേവത ഉപാസനകളെല്ലാം ഈ അഭ്യാസ ഉപാസനയാണ്. കാരണം ശിവലിംഗത്തെ കുളിപ്പിക്കുന്നു, ആരാധിക്കുന്നു. അപ്പൊ ശിവൻ എന്ന് പറയുന്ന ഭാവന നമ്മുടെ മനസ്സിൽ കടന്നു വരുന്ന രൂപത്തിലാണ്. രൂപത്തെ കിട്ടില്ല, നമ്മുടെ ഉപാസനയിൽ പ്രാധാന്യം ആ രൂപത്തിന് വന്നു. അതുകൊണ്ടാണ് കാശി വിശ്വനാഥനെ കാണാൻ വേണ്ടി നമ്മൾ കാശി തന്നെ പോകും. ഈശ്വരമാണ് ഭാവമെങ്കിൽ കാശി വിശ്വനാഥനെ കാണാൻ കാശി പോയി ആ ശിവലിംഗത്തിൽ അഭിഷേകം ചെയ്യേണ്ട കാര്യമില്ല. അപ്പോ നമ്മൾ ഈശ്വരൻ തത്വമാണോ അതൊക്കെ നമുക്ക് അറിയാമെങ്കിലും കാശി വിശ്വനാഥനെ കാണാൻ വേണ്ടി നമുക്ക് കാശി തന്നെ പോകേണ്ടി വരും. ഇവിടെ ഇരുന്ന് നമുക്ക് കാണാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട്? നമ്മൾ ഈ അഭ്യാസ ഉപാസനയാണ് നമ്മൾ ഇരിക്കുന്നത്. കാരണം നമ്മൾ ശിവനായി കാണുന്നത് അതിനെയാണ്. അപ്പൊ നമ്മൾ വാദത്തിന് വേണ്ടി പറയുന്നതാണ് അതിലൂടെ ഞാൻ ഈശ്വരനെ ഉപാസിക്കുകയാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ ഫലത്തിൽ നമ്മൾ ഈശ്വരനായി കാണുന്നത് ആ രൂപത്തെ തന്നെയാണ്, ബാഹ്യമായ രൂപത്തെ തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ കുളിപ്പിക്കുകയും അതിനെ ആഹാരം കുടിക്കുകയും അതിന്റെ മുമ്പിൽ പ്രാർത്ഥിക്കുകയും അതിനെ കാണുന്നത് ആവശ്യമാണെന്ന് കരുതി ശബരിമലയ്യപ്പൻ ഒത്തിരി അത് തന്നെ. അവിടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? അവിടെ പോയി നേരിട്ട് കണ്ട് നമ്മൾ ആ ഇതാണ് ഈശ്വരൻ, ഈശ്വരനെ ഞാൻ കണ്ടു എന്ന് നമ്മൾ ആശ്വസിച്ചു. ഇതെല്ലാം എന്താണ്? അഭ്യാസ ഉപാസനകളാണ്. ഞാനും ഇവിടെ പറയുന്ന ഈശ്വര ബോധം ഈ ഉപാസന രൂപത്തിൽ ഉള്ളതല്ല. ഇതിനൊന്നും കൂടെ നിഷേധിക്കുന്നില്ല, അതും മനസ്സിലാക്കണം. ഇതിനുള്ള ഉപാസനകളെ ഇത് ഭാവമായ ഈശ്വര ബോധമല്ല എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഇതും ഒക്കെ വേദത്തിൽ വിധിച്ചിട്ടുള്ളതാണ് ഈ രീതിയിലെല്ലാം. അതാണ് മനോ ബ്രഹ്മേത്യ ഉപാസി എന്ന് പറയുന്നു. മറ്റു ഉപാസനയാണ്. മറ്റു ഉദാഹരണം പറയുന്നു, ആദിത്യോ ബ്രഹ്മേത്യ ആദേശ, ആദിത്യനെ ബ്രഹ്മമായി ധ്യാനിക്കണം. അവിടെയും പ്രാധാന്യം ആർക്കാണ്? ആദിത്യനാണ്, ബ്രഹ്മത്തിനല്ല. ആ ഈ കാണുന്ന ആദിത്യനെ നീ ബ്രഹ്മമായി ധ്യാനിക്കുക. അവന്റെ മനസ്സിൽ പ്രാധാന്യം കൊടുക്കുന്ന ആദിത്യനാണ്, അതിൽ ആരോപിക്കുന്ന ബ്രഹ്മതത്വത്തിനല്ല. അങ്ങനെ വരുമ്പോൾ അതിന് അഭ്യാസ ഉപാസന. ഇതിജ മന ആദിത്യാദിഷു ബ്രഹ്മദൃഷ്ടിഭ്യാസ. ഇതെല്ലാം എന്ത് വരുന്നു? മനസ്സ്, ആദിത്യം തുടങ്ങിയവയിലെല്ലാം ബ്രഹ്മദൃഷ്ടി അഭ്യാസ, ബ്രഹ്മഭാവനയെ ആരോപിക്കുന്നു. ബ്രഹ്മദൃഷ്ടി, ബ്രഹ്മഭാവന ആരോപിക്കുന്നു. അപ്പോൾ അധിഷ്ഠാനം എന്ന് പറയുന്നത് ആദിത്യം, മനസ്സ്. അവിടെ നമ്മൾ കൽപ്പിക്കുന്ന ബ്രഹ്മം അതിന് ആരോഗ്യം എന്ന് പറയും. അപ്പോൾ അവിടെ ആരോഗ്യത്തിന് പ്രാധാന്യം കൊടുക്കാതെ അധിഷ്ഠാനമായിരിക്കുന്ന മനസ്സിന് ആദിത്യനും പ്രാധാന്യം കൊടുത്ത് ധ്യാനിക്കുന്നു. ആദേശം ധ്യാനിക്കാൻ ആവശ്യപ്പെടുകയാണ്. ഉപാസിക്കുന്നു, മനസ്സിൽ അങ്ങനെ ധ്യാനിക്കുന്നു, മനസ്സിൽ ഭാവന ചെയ്യുന്നു എന്ന് പറയാം. ഇതൊരു ഉപാസനയാണ്, അതിന്റെ ഫലവും മറ്റും പറയുന്നു. നേരത്തെ പറഞ്ഞത് അങ്ങനെയല്ല. മനസ്സിനെ വിശ്വയെ ദേവന്മാരായിട്ട് ധ്യാനിക്കാൻ പറഞ്ഞപ്പോൾ അയാളുടെ അവിടെ പ്രാധാന്യം കൊടുക്കുന്നത് ദേവന്മാർക്കാണ്, മനസ്സിനെ മനസ്സായി കാണുന്നില്ല, മറിച്ച് വിശ്വയെ ദേവന്മാരായി കാണും. അയാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ മാനസിക ഭാവനയിൽ നിറഞ്ഞിരിക്കുന്നത് മനസ്സല്ല, മറിച്ച് ദേവന്മാരാണ്. അപ്പോൾ അത് അവരുടെ ആരോഗ്യത്തിന് പ്രാധാന്യം കൊടുക്കുന്നു. അപ്പോൾ മനസ്സിൽ മാനസിക ഭാവനയിൽ ആ ദേവന്മാർ തന്നെ നിലനിന്നാലേ ആ ഉപാസന ഫലം കൊടുക്കത്തുള്ളൂ. ഇവിടെ മനസ്സിന്റെ ഭാവനയിൽ ആ ആദിത്യം തന്നെ പ്രധാനമായി നിന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന ഉപാസനയുടെ ഫലം കൊടുക്കത്തുള്ളൂ. ഈ തരത്തിൽ രണ്ടു തരത്തിലുള്ള ഉപാസനയെ കുറിച്ച് പറയുന്നുണ്ട്. അടുത്ത് മൂന്നാമത് പറയുന്നത്,